തീ പിടിച്ചവർ പറഞ്ഞത്. ബിനു മാത്യു എഴുതുന്നു, പ്രായമായ ഒരപ്പച്ചൻ. അദ്ദേഹം അന്ന് ശാലോം ഏജൻസി മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക് വളരെ പതിയെ കയറി വന്നു. ഹോൾ അല്പം ഉയരത്തിലായിരുന്നതിനാൽ കയറി വരാൻ അദ്ദേഹത്തിന് കൂടുതൽ ക്ലേശം അനുഭവപ്പെട്ടിരിക്കണം. വന്നയുടൻ എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുകയാണ്, തീരെ വയ്യാതായി, ഇനി അടുത്ത വർഷത്തെ മീറ്റിങ്ങിന് വരാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന്റെ ഇരു കൈകളും വിറയ്ക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ചോദിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, കുറച്ച് കാലമായി ഞരമ്പിന് കുഴപ്പമുണ്ട്. അറിയാതെ ഞാൻ ചോദിച്ചുപോയി, അപ്പോൾ ഏജൻസി നിർത്താൻ പോകുവാണോ? എന്റെ ചോദ്യത്തിന് പ്രതീക്ഷിക്കാത്ത മറുപടിയാണ് ലഭിച്ചത്. എന്റെ കൈയിൻ്റെയും കാലിൻ്റെയും ചലനം നഷ്ടപ്പെടും വരെയും ഞാൻ ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകും. ഈ അനുഭവം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. ശാലോം പ്രസിദ്ധീകരണങ്ങളിലൂടെ ദൈവവചനം നൽകാൻ അദ്ദേഹം കാണിക്കുന്ന തീക്ഷ്ണത എത്ര വലുത്! പ്രായമൊന്നും പരിഗണിക്കുന്നതേയില്ല. അതെനിക്കും വളരെ പ്രചോദനം നൽകി. തുടർന്നും കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഏജൻസി മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുള്ളതിനാൽ ശാലോം ടീം യാത്ര തുടർന്നു. തെക്കൻ ജില്ലകളിൽ ഒന്നിൽ മീറ്റിംഗ് നടക്കുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ കലണ്ടർ ഇറക്കിയത് ഹോളിൻ്റെ ഒരു മൂലയിലാണ്. ആ മറവിലേക്ക് ഒരാൾ മാറി നിന്ന് കീശയിൽ നിന്നും കുറച്ച് പഞ്ഞിയെടുത്ത് കാലിൻ്റെ വിരലുകളും കൈയുടെ ചില ഭാഗങ്ങളും എല്ലാം തുടച്ച് വൃത്തിയാക്കുന്നത് കണ്ടു. ഞാൻ കരുതിയത് അദ്ദേഹം സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് വീണ വല്ലതും സംഭവിച്ചതായിരിക്കും എന്നാണ്. പക്ഷേ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ സംഭവിച്ച കാര്യം പങ്കുവച്ചു. വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് ശരീരത്തിൽ അറിയാതെ ചൂടുവെള്ളം വീണ് അല്പം കാര്യമായ പൊള്ളൽ സംഭവിച്ചു. അദ്ദേഹം ഒരു ഷുഗർ രോഗി കൂടിയാണ് എന്നതിനാൽ ഏറെ ചികിത്സ തേടിയെങ്കിലും മുറിവ് പൂർണ്ണമായും ഉണങ്ങുന്നില്ല. ചില സമയങ്ങളിൽ മുറിവുകളിൽ നിന്ന് പഴുപ്പ് പൊട്ടിയൊഴുകും. അത് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാകാതിരിക്കാൻ അദ്ദേഹം ഏറെ ശ്രദ്ധിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം തേങ്ങി. ഇങ്ങനൊരു പ്രശ്നമുള്ളതിനാൽ എപ്പോഴും ഫുൾ സ്ലീവ് ഷർട്ടാണ് ഉപയോഗിക്കുക. എങ്കിലും ചില സമയങ്ങളിൽ അദ്ദേഹം അറിയാതെ പഴുപ്പ് ഷർട്ടിൽ പുരളും. അത് ചിലരെ അസ്വസ്ഥരാക്കുന്നത് കാണാമെന്നും ഹൃദയവേദനയോടെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ചില അവസരങ്ങളിൽ ശാലോം മാസികയുമായി പോകുമ്പോൾ പരിചയമുള്ള ആളുകൾ അടുത്തുവരാനോ തൊടാനോ അറയ്ക്കുന്നതും അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടത്രേ. ഇതെല്ലാം കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ചേട്ടന് ശുശ്രൂഷയുമായി മുന്നോട്ട് പോകുമ്പോൾ സങ്കടം തോന്നാറില്ലേ? എന്റെ ചോദ്യത്തിന് ഉത്തരം പറയും മുൻപ് ആ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ ചർമ്മം അഴുകിയില്ലാതായാലും എന്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. ജോബ് 19:26. അദ്ദേഹത്തിൻ്റെ പ്രത്യാശ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം ദൈവസ്നേഹത്താൽ നിറഞ്ഞു. യാത്രാക്ഷീണവും ആത്മീയ മരവിപ്പുമെല്ലാം എന്നിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറി. ദൈവസ്നേഹം കണ്ണീരായി കവിളിലൂടെ ഒഴുകി. നമ്മൾ ഓരോരുത്തരും ഈ മാസിക കൈകളിൽ എടുക്കുമ്പോൾ ഒന്നുറപ്പിക്കാം, ഈശോയെ ഏറെ സ്നേഹിക്കുന്ന ആളുകളുടെ നിശബ്ദമായ സഹനങ്ങളുടെയും ഉള്ളുരുകിയുള്ള പ്രാർത്ഥനകളുടെയും ഫലമാണ് നമ്മുടെ കൈകളിലിരിക്കുന്നത്. അതിനാൽ ഈ മാസികയിലൂടെ ഹൃദയം തകർന്നിരിക്കുന്ന മക്കളോട് ദൈവം സംസാരിക്കാതിരിക്കില്ല. യാത്ര അങ്ങനെ തുടർന്ന് കൊല്ലം ജില്ലയിലെത്തി. അവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ദേവാലയത്തിന് മുന്നിൽ ചുവന്ന നിറത്തിലുള്ള ഒരു കാർ വന്നു നിന്നത് കണ്ടു. അതിൽ നിന്നും ഒരപ്പച്ചൻ വളരെ പ്രയാസപ്പെട്ട് ഇറങ്ങി വരുന്നു. മൂക്കിൽ ട്യൂബിട്ടിരിക്കുന്നത് കാണാം. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞങ്ങളെല്ലാം കരുതിയത് ആ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനോ നേർച്ചയിട്ട് തിരിച്ചു പോകാനോ വന്നതായിരിക്കും എന്നാണ്. പക്ഷെ ഞങ്ങളുടെ ചിന്തകളെ തെറ്റിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ പറഞ്ഞു, ചാച്ചൻ ശാലോം ഏജന്റാണ്. ചാച്ചൻ തൊണ്ടയിൽ ക്യാൻസർ ബാധിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുവാണ്. ഭക്ഷണം കഴിക്കുവാൻ സാധിക്കില്ല. ആഹാരം ജ്യൂസ് രൂപത്തിലാക്കി ട്യൂബിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, ഇദ്ദേഹം ഏജൻസി നിർത്താൻ വേണ്ടി വന്നതാണ്. അതിനാൽ അപ്പച്ചനോട്, ഇനി ഏജൻസി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് സംസാരിക്കാൻ അല്പം വിഷമമുണ്ട്. അതിനാൽ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, നിർത്തുന്നില്ല. വേഗം കൊച്ചുമകൻ പറഞ്ഞു. മീറ്റിങ്ങിന് വിളിച്ചുകൊണ്ടുള്ള കത്ത് വന്ന അന്നു മുതൽ ഇവിടെ വരാനും പണമടച്ച് ഏജൻസി പുതുക്കാനും കാത്തിരിക്കുകയായിരുന്നു. ചാച്ചിൻ്റെ ഏജൻസിയുടെ കീഴിൽ വരുന്ന മാസികയെല്ലാം ഇപ്പോൾ ഞാനാണ് വിതരണം ചെയ്യുന്നത്. മരണം വരെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ചാച്ചിൻ്റെ ആഗ്രഹം. എനിക്ക് മറുപടി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ബ്രദറിനരികിലെത്തി പ്രാർത്ഥന സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ചുപോയി. അധികനേരം കസേരയിലിരിക്കാനോ നിൽക്കാനോ ഒന്നും ആ അപ്പച്ചന് സാധിക്കുമായിരുന്നില്ല. പക്ഷേ തീക്ഷ്ണതയിൽ അദ്ദേഹം പറക്കുകയാണെന്ന് തോന്നി. ഇക്കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശാലോം ഏജൻസി മീറ്റിംഗ് നടന്നത്. ആവുന്ന വിധത്തിലെല്ലാം ഈശോയുടെ ശുശ്രൂഷ ചെയ്യുന്ന തീക്ഷ്ണമതികളായ ശാലോം ഏജന്റുമാർ പകർന്നു തന്ന ഊർജം ചെറുതല്ല. നമുക്കും ദൈവാത്മാവ് പ്രചോദിപ്പിക്കുന്നതുപോലെ സാധിക്കുന്ന രീതിയിലെല്ലാം ദൈവ ശുശ്രൂഷ ചെയ്ത് ജീവിക്കാം.